Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Ketopanishad Discourse in Malayalam, presented by Sri Kaivalyananda. Thank you. Om Namah Shivaya.
േയോഗക്ഷേമാവർണീതി സത്വം പ്രിയാൻ പ്രിയ രൂപാൻസകാമാൻ അഭിധ്യായൻ നതികേതു അത്യസ്രാക്ഷീ നൈതാൻ ശ്രോഗാൻ വിത്തം മയീം അവാപ്തോ യസ്യാൻ മജ്ജന്തി ബഹു മനുഷ്യാഃ ദൂരമേതേ വിപരീതേ വിശൂചി അവിദ്യായാ ച വിദ്യേ വിജ്ഞാത വിദ്യാഭീക്ഷിണം നതികേത സമ്മന്യേ നത്വാ കാമാ ബഹു അനുബന്ധ. ഇവിടെ പറയുന്നത് മനുഷ്യന്റെ മുമ്പിൽ യമദേവൻ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് അവന്റെ മുമ്പിൽ വരുന്നത്, ശ്രേയസ്സും പ്രേയസ്സും. ഭൗതികമായ നേട്ടങ്ങളെല്ലാം വരുന്നു, മോക്ഷവും അവന്റെ മുമ്പിൽ വരുന്നു. അവന്റെ ജീവിത ലക്ഷ്യമായി രണ്ടിലേക്ക് സ്വീകരിക്കുക. ഒന്നുകിൽ ഭൗതികമായി, ഇവിടെ ഭൗതികം എന്ന് പറയുമ്പോൾ വൈദികമായി പറയുമ്പോൾ അത് ഹിരണ്യഗർഭ ലോകപ്രാപ്തി വരെയുള്ളത്, ലൗകികമായ ഇഹലോകത്തിലെ നമ്മൾ പറയും പശു, പുത്രൻ, ഹിരണ്യം, അതായത് സ്വർണം തുടങ്ങിയതെല്ലാം വിത്തം, ഇതെല്ലാം ഇവിടുത്തെ പ്രേയസ്സുകളാണ്. ശ്രേയസ് എന്ന് പറയുന്നത് മോക്ഷം. ഇതുപോലെ പരലോകത്തിലുള്ള പ്രേയസ്സുകളാണ് സർഗലോകം, ഹിരണ്യഗർഭലോകം വരെയുള്ള ലോകങ്ങൾ, അതാത് ലോകങ്ങളിലുള്ള ഫലങ്ങൾ, പദവികൾ, ഇതെല്ലാം വിവേകപൂർവം തിരിച്ചറിഞ്ഞ് ധീരൻ പറയുന്നു. വിവേകമുള്ളവൻ, ശ്രദ്ധയുള്ളവൻ അവനെതിനെ തിരിച്ചറിഞ്ഞ് തള്ളിക്കളയുന്നു. മന്ദന്മാരാണെങ്കിലോ അവരതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. അവരയോഗക്ഷേമങ്ങൾക്ക് വേണ്ടി അവരുടെ മുമ്പിൽ എന്ത് വരുന്നു അവനെ സ്വീകരിക്കുന്നു, വാസനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവിടെ ശ്രദ്ധയുടെ ആവശ്യമുണ്ട്. സഹജമായ ജീവിതത്തിന് ശ്രദ്ധ ആവശ്യമില്ലാത്ത, അവിടെ ശ്രദ്ധ നിഷ്പ്രയോജനമാണ്. അതുകൊണ്ട് ധീരൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ളവൻ, അവനിത് ശ്രേയസ്സിനെ സ്വീകരിക്കുന്നു, അവന് ക്ഷേമമുണ്ടാകുന്നു. അവിടെ എന്തേ തന്നെ ജീവിതത്തിനോട് പറയും, നീ ഇതിന്റെ മുമ്പിൽ എല്ലാ കാമ്യ വസ്തുക്കളെയും കാമങ്ങളെയും വിവേകപൂർവം ത്യജിച്ചു. ഞാൻ തന്ന ശൃംഗാം വിത്തമയ്യായ ആ മാലയെ പോലും കർമ്മ ഉപാസനാ പദ്ധതിയെ പോലും നിഘോഷിച്ചു എന്നാണ്. എന്നാൽ സ്വർഗഫലത്തെ അല്ലെങ്കിൽ സ്വർഗത്തിനുപരിയായ ഫലങ്ങളെ ഉണ്ടാക്കുന്ന കർമ്മ ഉപാസനാ മാർഗങ്ങളെ കൂടി ഉപേക്ഷിച്ചു പറയുന്ന ഭൂരിപക്ഷം പേരും ഇതിൽ മുഴുകിപ്പോകുന്നവരാണ്. എന്തെങ്കിലും ലാഭം ആഗ്രഹിച്ചുകൊണ്ടാണ് കർമ്മ ഉപാസനകളെല്ലാം മുഴുകുന്നത്, അതും ഇന്ന് ഉപേക്ഷിച്ചു. എന്തുകൊണ്ട് നിനക്ക് തിരിച്ചറിയാൻ കഴിയും എന്താണ് വിദ്യ എന്താണ് അവിദ്യ എന്നുള്ളത്. അത് കാമത്തെ സന്മാർഗത്തിൽ നിന്നും വ്യതിചരിപ്പിക്കുന്ന കാമത്തെ പൂർണ്ണമായും തിരിച്ചതുകൊണ്ട് നീ വിദ്യയ്ക്ക് യോഗ്യനാണ്, അതുകൊണ്ട് നിനക്ക് വിദ്യ ഉപദേശിക്കാം എന്നാണ്. അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്, അവിദ്യായാം അന്തരേ വർത്തമാനാഹ സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ ദന്ദ്രമ്യമാനാ പര്യന്തി മൂഢാഹ അന്ധേനൈവ നിയമാനാ യഥാന്താഹ ന സാന്തരായ പ്രതി ാലം പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം അയം ലോകോ നാസ്തി പരൈമാനി പുനഃപുനവശം ആപദ്യതി മേ ശ്രവണായാ ബഹുഭരിയോ നലഭ്യ ശന്നോന്തോപി ബഹോ എന്ന വിദ്യു ആശ്ചര്യോ വക്താ കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാതാ കുശലാനശിഷ്ട നരേണ അവരേണ പ്രോക്ത ഏഷ സുവിജ്ഞേയോ ബഹുധാ ചിന്യമാന അനന്യ പ്രോക്തേ വ്യതിരത്ര നാസ്തി പണീയാന്യതർക്യമണുപ്രമാണാതർക്കേണ മതിരാപനീയ പ്രോക്താന്യേനൈവ സുജ്ഞാനായ പ്രേഷ്ഠ യാത്രം ആപ സത്യദൃർബതാസി ത്വാദന്യോ ഭൂയാന്നചികേത പൃഷ്ഠ ജാനാമ്യഹം ചേവ ഹരിത്യനിത്യം ന ഹ്യധ്രുവൈ പ്രാപ്യദേഹി ധ്രുവം തത് തതോ മയാ നചികേതശ്ചിതോ അനിത്യേർദ്രവീ പ്രാപ്തവാൻ അസ്മി നിത്യം കാമസ്യ ആപ്യം ജഗത പ്രതിഷ്ഠാം ക്രതോരനന്ദ്യം അഭയസ്യപാരം തോമം മഹദുരുഗായം പ്രതിഷ്ഠാം ദൃഷ്ട്വാ ധൃത്യാ ധീരോ നചികേതോത്യസ്ത്രാക്ഷീഃ തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗുഹ്യരേഷ്ഠം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാ ധീരോ ഹർഷശോകോ ജഹാതി ഏത ശ്രുത്വാ സംപരിഗ്രഹ്യമർത്യഃ പ്രഗ്രഹ്യ ധാന്യം അണുമേദമാപ്യ സ മോദദേ മോദനീയം ഹി ലബ്ധ്വാ വിവൃതം സത്മ നചികേതസമ്മന്യേ. ഇവിടെ ആത്മവിദ്യയുടെ പ്രാപ്തിക്കുള്ള സവിശേഷതകളെ കുറിച്ച് പറയുകയാണ്. ശരിയായ യോഗ്യത സമ്പാദിക്കാത്ത ഒരുവന് കേവലമായ ശാസ്ത്ര പാഠ്യത്തെ കൊണ്ട് നേടാവുന്നതല്ല. ആന്തരികമായ ശുദ്ധി കൈവരിക്കാതെ ബാഹ്യമായ ശബ്ദാഭിജ്ഞാനം കൊണ്ട് മാത്രം ഇതൊരിക്കലും പ്രാപിക്കാൻ നേടാൻ സാധ്യമല്ല. വിത്തമോഹം കൊണ്ട് മൂഢനായിരിക്കുന്നതിന് നേടാൻ കഴിയത്തില്ല. നാസ്തികന് ഇതൊരിക്കലും പ്രാപിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് ഈ ആത്മവിദ്യ സുദുർലഭമാണ്? കേൾക്കുന്നതിന് പോലും അവസരം ലഭിക്കുന്നില്ല. കേട്ടാൽ തന്നെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. വ്യക്തമായി ബോധിപ്പിക്കാൻ കഴിയുള്ളവർ ദുർലഭമാണ്. വ്യക്തമായി ധരിക്കാൻ കഴിയുള്ളവർ ദുർലഭമാണ്. അതുകൊണ്ടിത് വിവരമായി പ്രചരിച്ചിട്ടുള്ളതല്ല. ശരിയായി ധരിക്കാത്തവർ ഉപദേശിച്ചാൽ അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ശ്രവിച്ചാലും പലതരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും സത്യം പിടികിട്ടുന്നത് ആയാസകരമാണ്. ആത്യന്തികമായി ആത്മനിഷ്ഠമായി ഇങ്ങനെ ഗ്രഹിക്കണം. ആത്മാവിന് ആത്മനിഷ്ഠമായി ഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അന്തർമുഖമായി ഈ തത്വം ഉള്ളിൽ പ്രകാശിക്കണം. വേറെ മുഖമായി ഇങ്ങനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്ന് യുക്തിവിചാരം കൊണ്ട് ബുദ്ധി സാമർഥ്യം കൊണ്ട് ഗ്രഹിക്കാമെന്നുള്ള വിഷയജ്ഞാനം പോലെ ഒന്നല്ല ഇത്. പയ്യേസിനോട് എങ്ങനെയാൻ പറയുന്നത്, ഇതിനെ ഗ്രഹിക്കുന്നതിന് നീ സർവഥാ യോഗ്യനാണ്. കാരണം ഇതിനെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഭൗതികമായ ബുദ്ധിസാമർഥ്യം, ഗ്രഹണപ്പെടുത്തും വിഷയങ്ങളുള്ള ധാരണാശക്തി, ഇതൊന്നുമല്ല. ഇതൊന്നും ആത്മവിദ്യയ്ക്ക് ഉതകുന്നതല്ല. സത്യദൃഢദൃഢതാസി, നീ സത്യനിഷ്ഠനാണ്. സത്യനിഷ്ഠ പോലെയുള്ള സദ്ഗുണങ്ങളാണ് ഈ വിദ്യയ്ക്ക് ഗുരുവിനെ പാത്രമാക്കുന്നത്. അതെല്ലാം നിന്നിലുണ്ട്. അതുകൊണ്ടെന്താണ്, ഇതിനെ പ്രാപിക്കാൻ യോഗ്യനാണ്. ഇതിനെ പ്രാപിക്കുന്നതിനുള്ള വഴി അവസാനം യമയം പറയുന്നതാണ് അധ്യാത്മ യോഗ അധികമേന. അധ്യാത്മയോഗ പ്രാപ്തിയിലൂടെ, ആത്മയോഗ പ്രാപ്തിയിലൂടെ, നിന്നിൽ തന്നെയുള്ള യോഗം, ആ യോഗത്തെ നീ പ്രാപിക്കുന്നതിലൂടെ ഈ ആത്മലാഭം ഉണ്ടാകുന്നു. ദ്വന്ദ്വങ്ങളിൽ നിന്ന് നീ മുക്തനായിത്തീരുന്നു എന്നാണ്. ആത്മനിഷ്ഠമായ യോഗം എന്ന് പറയുന്നത് എന്താണ്? ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പിറകെ പോയി വിഷയങ്ങളിൽ ഭ്രമിക്കാതെ സർവകർമ്മങ്ങളെയും ഈശ്വരോന്മുഖമാക്കുക, ആത്മാഭിമുഖമാക്കുക. അതാണ് അധ്യാത്മയോഗം എന്ന് പറയുന്നത്. ഭാഷകാരൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ആധ്യാത്മയോഗത്തെ നേടുക. സർവകർമ്മങ്ങളും ആത്മാഭിമുഖമാകുന്ന, അല്ലെങ്കിൽ സർവകർമ്മങ്ങളെയും പരമാത്മ പ്രാപ്തിക്ക് യോഗ്യമാക്കി തീർക്കുന്ന സാധനയിലൂടെ തപശ്ചര്യയിലൂടെ ഈ ആത്മലാഭം നിനക്കുണ്ടാവും, ഈശ്വരപ്രാപ്തി ഉണ്ടാവും, അതിന് നീ തികച്ച യോഗ്യനായിരിക്കും എന്ന് ഇതിലുള്ള പരീക്ഷകളിൽ നിന്നും എനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പരമാത്മതത്വത്തെ അതിന്റെ സ്വരൂപത്തെ അടുത്ത് ഉപദേശിക്കാൻ അടുത്തു വരണമെന്നാണ്. അന്യത്ര ധർമാത് അന്യത്ര അധർമാത് അന്യത്ര അസ്മാ കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്ത പശ്യസി തത് വദ സർവേ വേദാ യത്പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമ്യോമിത്യേതത് ഏതദ്ദേവാക്ഷരം ബ്രഹ്മ ഏതദ്ദേവാക്ഷരം പരം ഏതദ്ദേവാക്ഷരം ജ്ഞാത്വാ യോ യദിച്ഛതി തസ്യ തത് ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് നായം കൃതശ്ചിന് ന ബഭൂവ കശ്ചിത് അജോ നിത്യശ്വതോയം പുരാണ ഹന്യതേ ഹന്യമാനേ ശരീരേ ഹന്താ ചേന്മന്യതേ ഹന്തം ഹതശ്ചേന്മന്യതേ ഹതം ഉഭോ കൗന വിജാനീതോ ഭയം ഹന്തിന ഹന്യതേ അണോരണീയാൻ മഹതോ മദീയാൻ ആത്മാസി ജന്തോർനിഹിതോ ഗുഹായാം തമക്രത് പശ്യതി വീരശോകോ ധാതു പ്രസാദാൻ മഹിമാനമാത്മനഃ ആസീനോ ദൂരം വജതി ശയാനോയാദി സർവതഃ തസ്തം മദാ മദം ദേവം മദന്യോ ജ്ഞാതുമർഹതി അശരീരം ശരീരേഷോ ഫലവസ്തേഷവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ബഹുനാ ശ്രുതേന യമേവേഷം വൃണുതേ തേന ലഭ്യ തസ്യേഷ ആത്മാ വൃണുതേ തനും സ്വാം നാവിരതോ ദുശ്ചരിതാൻ നാശാന്തോ നാസമാഹിതഃ നാശാന്തമാനസോ വാപി പ്രജ്ഞാനേ നീനമാപ്നുയാത് യസ്യ ബ്രഹ്മജ ക്ഷത്രം ച ഉഭേ ഭവദോദനഃ മർത്തൃയസ്യോപസേചനം കർത്തിത്ഥാ വേദയത്ര സ. ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഭൗതികമായ സർവത്തിനും അപ്പുറമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ധർമ്മത്തിനും അധർമ്മത്തിനും എല്ലാം അപ്പുറമാണ് അതിന്റെ യഥാർത്ഥ സ്വരൂപം. കൃപാദസ്യാമൃതം ദേവി പ്രപഞ്ചാതീതമായി സ്ഥിതി ചെയ്യുന്നു, കാലാതീതമായി സ്ഥിതി ചെയ്യുന്നു, ഭൂതഭാവിയും വർത്തവുമായി സ്ഥിതി ചെയ്യുന്നു. ആത്മ വാചകമാണ് കളവും പ്രണവുമാണ് ശബ്ദം. പ്രണവം മാത്രമല്ല ശബ്ദം, എല്ലാ ശബ്ദവും തന്നെ പരമാത്മാവിനോട് ഭൗതികമായ മറ്റ് പ്രാപഞ്ചിക പദാർത്ഥങ്ങളെക്കാളും ഒക്കെ അടുത്ത് നിൽക്കുന്നതാണ് ശബ്ദം എന്ന് പറയുന്നത്. ശബ്ദവും പ്രാപഞ്ചികമാണ് എങ്കിലും ശബ്ദം അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് തസ്യ വാചകം പ്രണവമാണ്, അതിന്റെ വാചകമാണ് പ്രണവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തന്ത്രശാസ്ത്രത്തിനും മറ്റും ശബ്ദത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. അക്ഷരങ്ങൾ പരമാത്മാവിനോട് ഏറ്റവും സമീപത്തിൽ നിൽക്കുന്ന പ്രാപഞ്ചിക ഘടകങ്ങളാണ് ശബ്ദം എന്ന് പറയുന്നത്. അതിലുള്ള ഏറ്റവും മുഖ്യം പ്രണവം. എന്തുകൊണ്ടാണ് അത് പരമാത്മാവിനോട് അടുത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത്? ഉൾപ്പെടെയും ഏകാഗ്രമായി പരമാത്മാവിനെ ധ്യാനിക്കുന്നവർ ആന്തരികമായി പ്രകടമാകുന്ന ഏറ്റവും സൂക്ഷ്മമായ ശബ്ദമാണ് പ്രണവം. അതിന്റെ വൈഖരി ഉച്ചാരണം അതാണ് നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദം ഓം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രണവത്തിന്റെ ബാഹ്യമായിരുന്നു. ഇതേ പ്രണവത്തിന്റെ ആന്തരികമായ രൂപം അതാണ് നാദാനുസന്ധാനത്തിനും മറ്റും യോഗ്യമാരുപയോഗിക്കും ആന്തരികമായി പ്രകടമാകുന്നു. അപ്പോൾ ആ പ്രണവം ഉള്ളിലേക്ക് നയിക്കുന്നു ആന്തരികമായിട്ട്. അതുകൊണ്ട് ഒരാളുടെ മനസ്സ് ബോർമുഖമായിരിക്കുന്ന മനസ്സിനെ അത് നയിച്ചുകൊണ്ടുപോയി ബ്രഹ്മത്തിൽ എത്തിക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മത്തെ വിനയിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നു മനസ്സിനെ. അതിന് സഹായിക്കുന്ന ഒരു മാധ്യമം അതാണ് പ്രണവും ഉപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ബ്രഹ്മ ഉപാസന ശ്രുതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നിർദ്ദേശിക്കുന്ന ഒന്നാണ് പ്രണവം. അത് സാധകന് ഒരു വഴികാട്ടി പോലെയാണ്, ബ്രഹ്മത്തിലേക്കുള്ള വഴികാട്ടി പോലെ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അത് അക്ഷരബ്രഹ്മം, ഈ അക്ഷരം ബ്രഹ്മം തന്നെയാണ്. കാരണം സാധകന് ജീവന് ആ പരമാത്മാവുമായി ഏകീകരിപ്പിക്കുന്നു, ജീവഭാവത്തെ നഷ്ടപ്പെടുത്തി പരമാത്മപ്രാപ്തിയിലെത്തിക്കുന്നതിന് മാധ്യമമായി ഈ പ്രണവം നിൽക്കുന്നു. ആ പ്രണവം ഉള്ളിൽ ഉണർന്നു അവന്റെ ജീവഭാവത്തെ നശിപ്പിക്കുന്നു. ബാഹ്യമായി ഉച്ചരിക്കുന്നത് പ്രണവഘട്ടം, ക്രമേണ ആ പ്രണവം ഉള്ളിൽ തന്നെ പ്രകടമായി ആ ജീവന്റെ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കും, പ്രപഞ്ച വ്യവഹാരത്തിന് കാരണമായിരിക്കുന്ന മനസ്സിനെ നയിച്ച് പരബ്രഹ്മത്തിൽ വിലയിപ്പിച്ചതായി. അതാണ് ആ പ്രണവത്തിന്റെ ശക്തി. അതുകൊണ്ട് പറയുന്നു ഏതൊരു ആലംബനം പരം പരവുമായ അന്തിമമായ ആലംബനയിലാണ് എന്നർത്ഥം. ബാഹ്യമായി പല ആലംബനവും ഉണ്ടാകാം, സാധകനും സാധ്യവും. ഇങ്ങനെ ഒന്നാക്കി തീർക്കുന്ന അവസാനത്തെ ആലംബനം എന്ന് പറയുന്നത് പ്രണവമാണ്. അതുകൊണ്ട് ആ പ്രണവത്തിന്റെ മഹത്വത്തെ പറയുന്നു. ആ പ്രണവം ഏതാലംബനം ഞാത്വ, ഈ ആലംബനത്തെ ശരിയായി അറിഞ്ഞിട്ട് ഈ ആലംബനത്തിലൂടെ ബ്രഹ്മലോകയും മഹീയതയും ബ്രഹ്മസ്വരൂപ അവൻ എത്തിച്ചേരുന്നു, അവിടെ പൂജ്യനായിത്തീരുന്നു, ആത്മനിഷ്ഠനായിത്തീരുന്നു. അതിന് സഹായിക്കുന്ന പരമമായ അന്തിമമായ സാധനം ഈ പ്രണവമാണ്. അത് അവിടെ പ്രണവ ഉപാസനയും പ്രണവ വിചാരത്തെയും രണ്ടിനെയും അവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ എത്തിച്ചേരുന്ന ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം, തന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധമുണ്ടെങ്കിൽ ഒരുവന് തദനുസാരിയായിട്ടുള്ള ആ ലക്ഷ്യത്തിനനുസാരിയായിട്ടുള്ള ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും. എന്താണ് പരമാത്മാവ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായ ധനം ലഭിച്ചു കഴിഞ്ഞാൽ ആ പരമാത്മാവ് പ്രാപ്തിക്കുന്നതിനുള്ള ശരിയായ മാർഗത്തിലൂടെ ഒരാൾക്ക് സഞ്ചരിക്കാൻ കഴിയും. അതിനുവേണ്ടിയിട്ടാണ് ശ്രുതി എപ്പോഴും ലക്ഷ്യോന്മുഖമായി വിശദീകരിക്കുന്നത്. എന്നുവെച്ചാൽ ലക്ഷ്യത്തെ വിശദീകരിക്കും, പല ഭാഗങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് ആത്മാവിന്റെ സ്വരൂപത്തെ വിശദീകരിക്കും. എന്താണ് ആത്മാവ്? എന്നാൽ ഞാൻ ഉപയോഗം പറയുന്നു എന്നല്ല, കാരണം എന്തിനെയാണോ നാം പ്രാപിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ ജീവൻ ലക്ഷ്യമായിരിക്കുന്നത് അത് എന്താണെന്ന് വ്യക്തമായി ധരിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള മാർഗം തിരഞ്ഞെടുക്കണമെങ്കിൽ ലക്ഷ്യബോധം വ്യക്തമായി തീരും. അതിനുവേണ്ടി അത് പറയുന്നു ആത്മാവിന്റെ സ്വരൂപം ഇല്ലതാണ്. അപ്പൊ ഈ തരത്തിലുള്ള ആത്മാവിനെ പ്രാപിക്കുന്നത് അതിനനുയോജ്യമായ വഴിയിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ മാർഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധമുണ്ടാവും. അതിനുവേണ്ടിയാണ് ആത്മതത്വത്തിലൂടെ വീണ്ടും വീണ്ടും അളവരണീയാൻ മഹതോ മഹീയാൻ എന്നെല്ലാം സ്ഥിരീകരിക്കുന്നത്. അവിടെയും പറയുന്നുണ്ട് ധാതുപ്രസാദ, ആത്മതത്വത്തിന്റെ മഹാത്മ്യത്തെ ധാതുപ്രസാദം കൊണ്ട് നിനക്ക് അറിയാൻ കഴിയും എന്നാണ്. ആത്യന്തികമായി ആ ധാതുപ്രസാദം എന്ന് പറയുന്നത് പരമമായ ആന്തരിക ശുദ്ധിയാണ്, ആന്തരികമായ ശുദ്ധിയാണ്. കാമക്രോധങ്ങളെല്ലാം മനസ്സിൽ നിന്ന് അകന്നു മനസ്സും ആ മനസ്സ് പ്രവർത്തിക്കുന്ന ആ മനസ്സിന്റെ ശുദ്ധിയുണ്ട്, ആ മനസ്സ് പ്രവർത്തിക്കുന്ന ഈ ശരീരം പോലും പരമപവിത്രമായി തീരുന്ന അവസ്ഥ. അതുകൊണ്ടാണ് അതിന് ധാതുപ്രസാദം എന്ന് പറയുന്നത്. ഒരു സാധകന്റെ മനസ്സ് മാത്രമല്ല ശുദ്ധിയായി തീരുന്നത്, ഭൗതികമായ ആ ശരീരം പോലും പരമപവിത്രമായി തരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മഹാത്മാക്കളുടെ എല്ലാം ശരീരം സൂക്ഷിച്ചു വെച്ച് അവരുടെ പ്രതിഷ്ഠ നടത്തി ആരാധന നടത്തുന്നത്. ആ ശരീരം പോലും പരമപവിത്രമായി തരുന്നുണ്ട്. അവിടെ കൂടെ ഭാഷകാരനാണ് കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ധാതുപ്രസാദം കൊണ്ട് ധാതുക്കളെ ശുദ്ധിയായിത്തീരും എന്നും പറയാം. ആ പരമപരിശുദ്ധി, ആ പരമപരിശുദ്ധിയിൽ മാത്രമേ ഒരുവന്റെ ഉള്ളിൽ ഈ ആത്മ ബോധം ദൃഢമാക്കും. അങ്ങനെ അയമഹമസ്മി പരമാത്മാവ് ആ പരമാത്മസ്വരൂപൻ തന്നെ ഈ മുഴുവൻ സാക്ഷാത്കരിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ്. അതുകൊണ്ട് ആത്മാവിന്റെ മഹത്വത്തെ ആ ധാതുപ്രസാദം കൊണ്ടൊരുവൻ അറിയാൻ കഴിയും. അതുകൊണ്ട് അത്യന്തം സദാചാരനിഷ്ഠമായ ജീവിതം, അതാണ് ഇതിന്റെ ബാലപാഠം. അതെല്ലാം സാധനം സാധന ചതുഷ്ടയ സമ്പത്തി എല്ലാം പറയുന്നു. അതിനുശേഷം വരുന്നതാണ് അത്യന്തം സദാചാരനിഷ്ഠമായ ജീവിതം കൊണ്ട് വർജ്യങ്ങളായതിനെല്ലാം വർജിച്ച് ഒഴിവാക്കേണ്ടതിനെ എല്ലാം ഒഴിവാക്കി നന്മയെ മാത്രം സ്വീകരിച്ചു പോകുന്ന ഒരു മാത്രമേ ഈ പറയുന്ന ധാതുപ്രസാദം ഉണ്ടാകത്തുള്ളൂ. ആന്തരിക ബാഹ്യകർമ്മങ്ങളുടെ ശുദ്ധി ഉണ്ടാകത്തുള്ളൂ, ശരീരശുദ്ധി ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ തമാത്രദുഃഖശ്ശേരി അവൻ ആ പരമാത്മാവിനെ നേരിട്ട് കാണുന്നു എന്നാണ്. അതങ്ങനെ സാധ്യമല്ല. അന്യന് മതന്യോ കഹ തം ജ്ഞാതമർഹതി എന്ന് ചോദിക്കുകയാണ്. അത്രയും യോഗ്യനല്ലാത്ത ഒരുവൻ ഇതെങ്ങനെ ഈ ഇതിനെ നേടാൻ കഴിയും, അറിയാൻ കഴിയും എന്നാണ്. നേടാൻ ആഗ്രഹിക്കുന്നവർ ധാരാളമാണ്. പക്ഷെ അത് നേടുന്നതിനുള്ള തന്റെ യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നവർ വിരളമാണ്. അതാണ് യോഗ്യനാണ് അർഹനാണ് എന്ന് ചിന്തിക്കുന്നവർ വിരളമാണ്. അതുകൊണ്ട് പറയുന്നു അത് യോഗ്യത നേടാതെ അത് അസാധ്യമാണ്. അങ്ങനെ ഉള്ള ആത്മാവിനെ അറിഞ്ഞ് മുക്തനായിത്തീരുക. എന്തിൽ നിന്ന്? ശോകമോഹങ്ങളിൽ നിന്ന് മുക്തനായിത്തീരുക. അങ്ങനെ അതിന്റെ അവസാനപ്പെടും. അതെന്താണ്? അത് പറയുന്നു ഗുരുവിന്റെ പരിശ്രമത്തിലൂടെ, ഗുരുവിന്റെ സാമർത്ഥ്യത്തിലൂടെ, ഗുരുവിന്റെ അഹന്താദേശത്തിന്റെ ഇന്ന സഹായത്തിലൂടെ ഇവനെ ഒരിക്കലും പ്രാപിക്കാൻ കഴിയത്തില്ല. താൻ ആർജിക്കുന്നതൊന്നുമല്ല, താൻ ആർജിക്കുന്ന ഒന്നിലൂടെയും ഇതിനെ നേടാൻ കഴിയത്തില്ല. ആർജിക്കുന്നതാണെങ്കിൽ നേടുന്നതാണെങ്കിലും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പരമാത്മ പ്രാപ്തി എന്ന് പറയുന്നത് ഒരിക്കലും താൻ സാധനയിലൂടെ നേടിയെടുക്കുന്ന തന്റെ ഒരു ജീവിത സൗഭാഗ്യമല്ല, ഒരു നേട്ടമല്ല. മറിച്ച് പറയുന്നു, നമ്മൾ മുമ്പും വിശദീകരിച്ചിട്ടുള്ളതാണ്, താൻ സാധനയിലൂടെ നേടിയെടുക്കുന്നതൊക്കെ എന്താണ്? തന്റെ യോഗ്യതയാണ് നേടിയെടുക്കുന്നത്. ആ പരമാത്മ പ്രാപ്തിക്കുള്ള അർഹതയെ തനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നു. അല്ല, ഒരിക്കലും പരമാത്മാവിനെ നേടാൻ കഴിയുന്നില്ല. പിന്നെ മറിച്ച് അതെങ്ങനെ സംഭവിക്കുന്നു? പരമാത്മ സ്വയം സംഭവിക്കുന്നു. സ്വാം തനുവും ഇവണത്തെ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴാണ് ആ പരമാത്മാവ് സ്വയം വെളിപ്പെടുത്തുന്നത്? അപ്പോൾ അതൊരുവന് വെളിപ്പെട്ടു എന്ന് പറയണം. അത് പരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്നതല്ല. പരിശ്രമം ആവശ്യമാണ്, അത് തന്നെ അർഹനാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ആ പരമാത്മാവിനെ അത് നേടിത്തരത്തില്ല, നേരിട്ട് അത് സ്വയം തന്നെ അത് വെളിപ്പെടുന്നു. അതിനെ വെളിപ്പെടുത്താനൊക്കത്തില്ല. ഒരു ജീവൻ ഒരിക്കലും അതിന് വെളിപ്പെടുത്താൻ കഴിയത്തില്ല. എപ്പോഴാണോ അത് സ്വസ്വരൂപത്തെ പ്രകടമാക്കുന്നത്, അതാണ് അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന് പറയും. അത് വെളിപ്പെടുത്തുന്നതിന് കാത്തിരിക്കുക, ക്ഷമയോടെ അക്ഷമനാകാതെ കാത്തിരിക്കുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് പറയുന്നു ആ യോഗ്യത ധാതുപ്രസാദം അത് നാം വിരുദ്ധവും ദുശ്ചരിത. ദുരാചാരത്തിന്റെ ദേശമെങ്കിലും ഒരുവനിൽ അവശേഷിക്കുന്നുവെങ്കിൽ അവൻ ഈശ്വരപ്രാപ്തിയില്ല. അത് പറഞ്ഞാണ് ആ വലിയ അവസാനിപ്പിക്കുന്നത്. അവന്റെ മഹത്വം ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തെയും ഉൾക്കൊള്ളുന്നതും സർവസ്ഥയും അതിക്രമിക്കുന്നു എന്നാണ് അവസാനത്തെ മന്ത്രത്തിൽ പറയുന്നത്. സർവശക്തികളെയും ബ്രഹ്മക്ഷത്ര ശക്തികളെയല്ല അതിക്രമിച്ചു നിൽക്കുന്നതാണ്. അടുത്ത് മൂന്നാമത്തെ വലിയാണ് വൃത്തം പിബന്ധു സുഹൃതസ്യലോകേ ഗുഹാൻ പ്രവിഷ്ടോ പരമേ പരാർത്ഥേ ഛായാതകോ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേ ച തുളാചികേതാഃ യസ്യേതിൽ ഈജാനാനാം അക്ഷരം ബ്രഹ്മ യത് പരം അഭയം തിരീക്ഷതാം പാരം നാചികേതം സകേമഹി ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതോ ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഭയാനാഹം വിഷയാംസ്തേഷു ഗോചരാ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുരം മനീഷിണഃ യസ്ത്വവിജ്ഞാനവാൻ ഭവതി അയുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണ്യവശ്യാനി ദുഷ്ടാശ്വായിവ സാരഥേ യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി ശ്വായിവ സാരഥേ ത്വവിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാ ശുചി ന സ തത്പദം ആപ്നോതി സംസാരം ചാധിഗച്ഛതി യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാ ശുചി സതു തത്പദം ആപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ വിജ്ഞാന സാരഥരീയസ്ഥോ മനഃപ്രഗ്രഹവാൻ നരഃ സുധനപരമാപ്നോതി തദ്വിഷ്ണോ പരമം പദം ഇന്ദ്രിയേഭ്യഃ പരാഹ്യർത്ഥാഃ അർത്ഥേഭ്യഷ്ട പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹത പരമവ്യക്തം അവ്യക്താത് പുരുഷ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാ ഗതിഃ യേഷ സർവേഷു ഭൂതേഷു ഭൂഭോഗ്മാമ പ്രകാശതേ ദൃശ്യതേ ത്വഗ്രിയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ യച്ഛേദ് വാങ് മനസി പ്രാജ്ഞഃ തദ്യച്ഛേദ് ജ്ഞാനാത്മനി ജ്ഞാനം ആത്മനി മഹതി നിയച്ഛേദ് തദ്യച്ഛേദ് ശാന്താത്മനി ഉത്തിഷ്ഠത ജാഗ്രത യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാതിരത്യയാ ദുർഗം പഥസ്തത് കവയോ വദന്തി അശബ്ദം അസ്പർശം അരൂപമവ്യയം തഥാരസം നിത്യം അഗന്ധവച്ചയത് അനാദ്യനന്ദം മഹതപരം ധ്രുവം നിചായ തന്മൃത്യുമുഖാത് പ്രമുച്യതെ നാചികേതമുപാഖ്യാനം മൃത്യു പ്രോക്തം സനാതനം ഉക്ത്വാ ശ്രുത്വാ ച മേധാവീ ബ്രഹ്മലോകേ മുഹീയതേ യ ഇമം പരമം ഗുഹ്യം ശ്രാവയേ ബ്രഹ്മ സംസദി പ്രയത ശ്രാദ്ധകാലേ വാ തദാനന്ദ്യായ കൽപ്പതേ തദാനന്ദ്യായ കൽപ്പത ഇതി. അടുത്ത ക്ലാസ്.